عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. اللهم اجعل أعمالنا كلها صالحة واجعلها لوجهك خالصة، ولا تجعل منها لأحد شيئا. اللهم زيننا بزينة الإيمان واجعلنا هداة مهتدين. أما بعد، സഹോദരങ്ങളെ, നിസ്കാരത്തിൽ സൂത്ര മറ എന്നത് വളരെ ആവശ്യമായ ഒരു സംഗതിയാണ്. നിസ്കാരത്തിലെ സൂത്ര അഥവാ മുന്നിലൊരു മറ ഉണ്ടായിരിക്കുക എന്നത് വളരെ അനിവാര്യമായ ഒരു സംഗതിയാണ്. അത് വാജിബാണോ നിർബന്ധമാണോ അല്ല മുഅക്കദായ വളരെ ഉറപ്പുള്ള ഒരു സുന്നത്താണോ എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പലരും അത് വാജിബാണ് നിർബന്ധമാണ് എന്ന് പറഞ്ഞവരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയോട് അതിന്റെ ഉയരത്തെക്കുറിച്ച് ചോദിക്കപ്പെട്ടു. അപ്പോ മുഅഖ്ഖറത്തുർ റഹൽ, ഒരു ഒട്ടകക്കട്ടിലിന്റെ കാലിന്റെ അത്രയും, അതൊരു ചാൺ വരും നമ്മുടെ കൈമുട്ട് തൊട്ട് കൈവിരലിന്റെ അറ്റം വരേക്കും, അത്രയെങ്കിലും മിനിമം അതിന് ഉയരം വേണമെന്നാണ്. അതിനോട് അടുത്ത് നിൽക്കുക, നമ്മൾ സുജൂദ് ചെയ്താൽ നമ്മുടെ തലയും സൂത്രയുമായി വളരെ അടുത്തായിരിക്കണം. ശ്രദ്ധിക്കുക, ഇത് നമ്മൾ ഏവരും മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്കറിയാം, ഇമാമത്ത് നിന്നാൽ ഇമാമുണ്ടെങ്കിൽ മഅ്മൂമുകൾക്ക് ഇമാമിന്റെ സൂത്ര ബാധകമാണ്. ഇമാമിന്റെ സൂത്ര മഅ്മൂമുകൾക്ക് ബാധകമാണ്. മഅ്മൂമുകൾക്ക് വേറെ സൂത്ര മറ ആവശ്യമില്ല. അപ്പൊ നമ്മൾ വൈകി വരികയോ വൈകി വന്ന് ഇമാം സലാം വിട്ടി കഴിഞ്ഞാൽ നമ്മുടെ മുന്നിൽ സൂത്ര ആവശ്യമായി വന്നാൽ വളരെ അടുത്താണെങ്കിൽ മാത്രം നമ്മൾ നീങ്ങുക. വളരെ ദൂരെയാണ് സൂത്രയെങ്കിൽ നീങ്ങേണ്ട ആവശ്യമില്ല. കാരണം നിസ്കാരത്തിന്റെ അസൽ അടിസ്ഥാനം അടങ്ങിയിരിക്കുക എന്നതാണ്. നിസ്കാരത്തിൽ അടിസ്ഥാനം ഉള്ള സ്ഥലത്ത് നിൽക്കുക എന്നതാണ്. നീങ്ങരുത്, ചലിക്കരുത് എന്നതാണ് നിസ്കാരത്തിലെ അസൽ. പിന്നെ നീങ്ങണമെങ്കിൽ വ്യക്തമായ ന്യായം നമുക്ക് വേണം. അപ്പൊ മറ ഈ നിസ്കാരത്തിനിടയിൽ നഷ്ടപ്പെട്ടാൽ വളരെ തൊട്ടടുത്താണോ നീങ്ങിക്കോളൂ. ഒരു ഒരു അയാൾ നടന്നു നീങ്ങി എന്ന് തോന്നാത്ത വണ്ണം, ഒരു നടത്തം ആയി അനുഭവപ്പെടാത്ത വണ്ണം നീങ്ങിക്കോളൂ. അത് വല്ലാതെ ഇങ്ങനെ മുന്നിലേക്ക് നീങ്ങിപ്പോകുന്നത് പല ആളുകളിലും നമ്മൾ കാണുന്നു. ഇത് ശരിയല്ല. അള്ളാഹുവിന്റെ ദീൻ നമ്മൾ കൃത്യമായി വളരെ കൃത്യതയോടെ മനസ്സിലാക്കണം. വളരെ അടുത്താണോ നീങ്ങുക, അല്ലാതെ വല്ലാതെ നടക്കുക എന്നത് നിസ്കാരത്തിൽ സൂത്ര കിട്ടാൻ വേണ്ടി നടക്കുക എന്നുള്ളത് ശരിയല്ല. നിസ്കാരത്തിന്റെ അസൽ സ്ഥലത്ത് തന്നെ നിൽക്കുക എന്നതാണ്. ഒരാളാണ് നമ്മളെ മുന്നിലിരിക്കുന്നത്, നമ്മൾ അങ്ങോട്ടേക്ക് നീങ്ങി, കുറച്ച് കഴിഞ്ഞ് അയാൾ എണീച്ചു പോയി, പിന്നെയും മുന്നോട്ട് നീങ്ങി, ഇതിങ്ങനെ തസൽസുലായി നിൽക്കാതെ നടക്കലാണോ നിസ്കാരം? അല്ല. അതുകൊണ്ട് കൃത്യമായി മനസ്സിലാക്കുക, തൊട്ടടുത്താണോ ഒന്ന് അങ്ങോട്ടേക്ക് നീങ്ങിക്കോളൂ, അങ്ങോട്ട് നീങ്ങിയാൽ സൂത്ര കിട്ടുമെങ്കിൽ. അതല്ലാതെ ഇങ്ങനെ നടന്ന് നീങ്ങുക എന്നത് ശരിയല്ല. നിസ്കാരത്തിന്റെ അസൽ അടിസ്ഥാനം നിന്നെടുത്ത് നിൽക്കുക എന്നതാണ്. നീങ്ങണോ, വ്യക്തമായ ന്യായം അതിന് വേണ്ട. ഒരു പാമ്പടിക്കാൻ വന്നു, നീങ്ങേണ്ടി വരും, അതുകൊണ്ട് നിസ്കാരം ബാത്തിലാവുകയില്ല. അപ്പൊ ന്യായം വേണം എന്ന് മനസ്സിലാക്കുക, അതൊരു നടത്തമായി പോകാതിരിക്കുക. വല്ലാഹുൽ മുവഫിഖ്. അല്ലാഹു എന്റെ ദീൻ കൃത്യതയോടെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അൽ അഖീദത്തുൽ വാസിത്തിയ ലി ശൈഖ് അൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ്, ആ മഹത്തായ റിസാലയാണ്, ചെറു കൃതിയാണ് നമ്മൾ വായിക്കുന്നത്. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് ഈ കിതാബിൽ പറയുന്നു, വഹുവ സുബ്ഹാനഹു ഖദ് ജമഅ ഫീമാ വസഫ ബിഹി നഫ്സഹു ബൈന അന്നഫി വൽ ഇസ്ബാത്. وهو سبحانه الله سبحانه وتعالى قد جمع فيما وصف به نفسه بين النفي والإثبات قد جمع الله ഒരുമിച്ച് പറഞ്ഞിരിക്കുന്നു, ചേർത്തിരിക്കുന്നു. فيما وصف به نفسه അവനെക്കുറിച്ച് الله പറഞ്ഞതിൽ, بين النفي والإثبات നഫിയും ഇസ്ബാത്തും ഒരുമിച്ച് ചേർത്തിരിക്കുന്നു. നഫി എന്നാൽ നിഷേധിക്കുക, ഇല്ലെന്ന് പറയുക, അല്ലാഹുവിന് ഇല്ല എന്ന് പറയുക. ഇസ്ബാത്ത് എന്നാൽ ഉണ്ടെന്ന് പറയുക, സ്ഥിരപ്പെടുത്തുക. ഇത് രണ്ടും അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെക്കുറിച്ച് വിശദീകരിച്ചിരിക്കുന്നു. ഇത് വളരെ ആശയസമ്പുഷ്ടമായ ഷെയ്ഖുൽ ഇസ്ലാമിന്റെ ഒരു വാക്കാണ്. കാരണം അല്ലാഹു റബ്ബുൽ ആലമീൻ അവനെക്കുറിച്ച് വിശേഷിപ്പിച്ച ഖുർആനിലെ വാക്കുകളിൽ ഇസ്ബാത്തുമുണ്ട്, നഫിയുമുണ്ട്. ഏറ്റവും അധികമുള്ളത് ഇസ്ബാത്താണ്. നഫി ഇസ്ബാത്തിനെ തട്ടിച്ചു നോക്കിയാൽ കുറച്ചാണ്. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെ കുറിച്ച് ഉണ്ടെന്ന് അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞ സിഫത്തുകളാണ് വളരെയധികം. അള്ളാഹു അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്ന് അള്ളാഹു പറഞ്ഞത് ഉണ്ട് എന്ന് പറഞ്ഞതിനെ പറഞ്ഞ വിശേഷണങ്ങളെ തട്ടിച്ചു നോക്കിയാൽ കുറച്ചാണ്. ഇപ്പൊ നോക്ക്, അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഒരുപാട് സിഫത്തുകൾ പറഞ്ഞിരിക്കുന്നു. അവൻ സമീഅാണ്, ബസീറാണ്, അവനെല്ലാം കാണുന്നവനാണ്, കേൾക്കുന്നവനാണ്, അവൻ എല്ലാത്തിനെയും സൃഷ്ടിച്ചവനാണ്, റഹ്മാനാണ്, റഹീമാണ്. ഇതെല്ലാം ഇസ്ബാത്ത് ആണ് ഇതിലൊക്കെ ഉള്ളത്. അവന് സംഉണ്ട്, ബസറുണ്ട്, റഹ്മത്തുണ്ട് എന്നിങ്ങനെയുള്ള അവന് പല സിഫത്തുകളും ഉണ്ടെന്ന് പറയുന്നതാണ് ഇസ്ബാത്തിന്റെ സിഫത്തുകൾ. നഫി എന്നാൽ ഇല്ലെന്ന് പറയുന്ന സിഫത്തുകൾ. അത് നോക്ക്, അതിൽ പലതും മുജ്മലാണ്, അതിൽ പലതും മൊത്തത്തിൽ പറയുന്ന വാക്കുകളാണ്. ഏതുപോലെ, ലൈസ കമിത്ലിഹി ശൈഉൻ, അല്ലാഹുവിനെ പോലെ ഒന്നും തന്നെയില്ല, ആരും തന്നെയില്ല. ഇത് നോക്ക്, വളരെ മൊത്തത്തിലുള്ള ഒരു പ്രയോഗമാണ്. അല്ലാഹുവിനെ പോലെ എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു സിഫത്തിലും അവനോട് യോജിക്കുന്ന ഒരാളുമില്ല. ഇതിൽ എല്ലാ സിഫത്തുകളും പെട്ടു. ഒന്നിലും അല്ലാഹുവിനോട് സാദൃശ്യപ്പെടുന്ന അല്ലാഹുവിനെ പോലെയുള്ള ഒരാളുമില്ല. പിന്നെ നോക്ക്, റബ്ബിനെ കുറിച്ച് അവൻ ഇല്ല എന്ന് പറഞ്ഞ കാര്യങ്ങൾ. ഉദാഹരണത്തിന്, ലം യത്തഖിദ് വലദൻ, അവന് വലതില്ല, സന്താനമില്ല. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇത് വെറുതെ പറഞ്ഞതാണോ? അല്ല. എന്തിനു പറഞ്ഞതാണ്? അവന് വലതുണ്ടെന്ന്, അവന് സന്താനമുണ്ടെന്ന് പറഞ്ഞ ആളുകൾക്കുള്ള മറുപടിയായിട്ട് പറഞ്ഞതാണ്. വെറുതെ അള്ളാഹു നിഷേധിച്ചതല്ല. കാരണം ഇല്ല, അള്ളാഹു അങ്ങനെയല്ല, അള്ളാഹു ഇങ്ങനെയല്ല എന്ന് അനാവശ്യമായി പറയുക അള്ളാഹുവിനെ പുകഴ്ത്തലാവുകയില്ല. നമ്മളതിനൊരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഇമാം ഇബ്നു അബിൽ അജ്ജ് അൽ ഹനഫി റഹിമഹുള്ളാ, അദ്ദേഹം അൽ അഖീദത്ത് തഹാവിയ എന്ന ഇമാം തഹാവിയുടെ അഖീദക്ക് എഴുതിയ വിശദീകരണത്തിൽ അക്കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നോക്കൂ, ഉദാഹരണത്തിനൊരു ഒരാൾ ഒരു രാജാവിന്റെ മുന്നിൽ വന്ന് രാജാവിനെ പ്രശംസിക്കുന്നു. ആ രാജാവിനോട് പറയുകയാണ്, താങ്കൾ ധീരനാണ്, താങ്കൾ വളരെ ഉദാരശീലനാണ്, താങ്കൾ നല്ല സ്വഭാവത്തിനുടമയാണ്, താങ്കൾ പ്രജകളോട് നന്നായി പെരുമാറുന്ന ആളാണ്, ഇതൊക്കെ ആളെ പ്രശംസിക്കാനാണ്. അതേസമയം അയാൾ വന്നിട്ട് ഇങ്ങനെ പറയാൻ നോട്ടിക്കോ, ഓ രാജാവേ, അങ്ങൊരു പൊട്ടനല്ല, അങ്ങൊരു കുരുടനല്ല, അങ്ങൊരു മന്ദബുദ്ധിയല്ല. ഇന്നിങ്ങനെ ഇല്ലാത്ത കുറെ വിശേഷണങ്ങൾ, ഇല്ല ഇല്ല എന്ന് പറയുന്നത് മദ്ഹല്ല, അത് കേൾക്കുന്ന ആൾക്ക് മദ്ഹായി തോന്നുകയില്ല, അത് അരോചകമാണ്. എന്നതുപോലെ നോക്ക്, റബ്ബിനെ കുറിച്ച് പല ആളുകളും പഠിപ്പിക്കുന്നുണ്ട്. റബ്ബിന്റെ 20 വാജിബായ സിഫത്തുകളും 20 എന്ത് സിഫത്ത മുസ്തഹീലായ സിഫത്തുകളും, അതിൽ പലതും ഇങ്ങനത്തെതാണ്. അള്ളാഹുവിന് ഇൽമുണ്ട്, അവന് ജഹലില്ല. അള്ളാഹുവിന് ഇന്നതുണ്ട്, ഇന്നതില്ല. ഇങ്ങനെ ഇല്ല ഇല്ല എന്നത് അള്ളാഹു റബ്ബുൽ ആലമീൻ പറയാത്തത് പലതും, അനാവശ്യമായത് പലതും ഇല്ല ഇല്ല എന്ന് റബ്ബിനെ കുറിച്ച് പറയുന്നു. കാരണം എന്താണ്? അള്ളാഹുവിനെ കുറിച്ചുള്ള വിശേഷണങ്ങൾ എന്തു പറയണം, എന്ത് നിഷേധിക്കണം എന്നത് ഇവർ സ്വീകരിച്ചത് അള്ളാഹുവിന്റെ കിതാബ് എന്നോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുന്നത്തൊന്നുമല്ല. ഇവരേതെങ്കിലും സൂഫി ഹോജാക്കന്മാരുടെ കീറ കിതാബുകളിൽ നിന്നാണ് എടുത്തത്. അതുകൊണ്ടാണ് മദ്രസയിൽ കുട്ടികൾ അങ്ങനെ പഠിപ്പിക്കുന്നത്, 20 വാജിബായ സിഫത്തുകൾ, 20 മുസ്തഹീലായ സിഫത്തുകൾ എന്നൊക്കെ പറഞ്ഞു. അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞു നോക്കൂ, അവൻ നിഷേധിച്ചത് നിഷേധിക്കേണ്ട സിഫത്തുകളാണ്. ഏതുപോലെ, അവന് വലതില്ല, അവന് സന്താനമില്ല. എന്താണ് കാരണം? സന്താനം ഉണ്ടെന്ന് ചില കൂട്ടർ പറഞ്ഞു. അതുപോലെ അല്ലാഹു പറഞ്ഞു, വലഖദ് ഖലഖന സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ഫീ സിത്തതി അയ്യാമിൻ വമാ മസ്സനാ മിൻ ലുഗൂബ്. സൂറത്തു ഖാഫിൽ അല്ലാഹു പറഞ്ഞു, ആകാശഭൂമികളെയും അതിനിടയിലുള്ളതിനെയും 6 ദിവസങ്ങളിലായി നാം പടച്ചു. വമാ മസ്സനാ മിൻ ലുഗൂബ്, നമുക്ക് എന്തുണ്ടായില്ല? ക്ഷീണമുണ്ടായില്ല, നമ്മെ ക്ഷീണം ബാധിച്ചില്ല. എന്താ കാരണം? യഹൂദികൾ പറഞ്ഞു, അള്ളാഹു 6 ദിവസങ്ങളിലായി ആകാശഭൂമികളെ പടച്ചു, 7-ാമത്തെ ദിവസം ശനിയാഴ്ച, 7th day റബ്ബ് വിശ്രമിക്കാൻ പോയി 7-ാമത്തെ ദിവസം. നഊദു ബില്ലാഹ്. അള്ളാഹു റബ്ബുൽ ആലമീൻ ഇല്ലെന്ന് പറഞ്ഞു, പറയേണ്ടതാണ് അവൻ ഇല്ലെന്ന് പറഞ്ഞത്. വളരെ കുറച്ച് മാത്രം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതു വലാ നൗം. അല്ലാഹുവിന് ഉറക്കം ബാധിക്കുകയില്ല, മയക്കം ബാധിക്കുകയില്ല. അത് പറയേണ്ടതാണ്. അത് പറയുന്നതിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. നമ്മളെന്ത് ചെയ്യുമ്പോഴും ഉറങ്ങാതെ, ഒരു മയങ്ങാതെ, ഒരിക്കലും ശ്രദ്ധ തെറ്റിപ്പോകാതെ ഏത് സമയത്തും അല്ലാഹു കണ്ടുകൊണ്ടിരിക്കുന്നു. അം യഹ്സബൂന അന്നാ ലാ നഅലമു സിർറഹും വനജ്വാഹും. അവർ വിചാരിക്കുകയാണോ നാം അവരുടെ രഹസ്യവും അവരുടെ ഗൂഢ സംഭാഷണവും ഒക്കെ അറിയുന്നില്ലെന്ന്? ബല വറുസുലുന ലദൈഹിം യക്തുബൂൻ. അല്ല, നമ്മുടെ ദൂതന്മാർ, മലക്കുകൾ അവരുടെ അരികിൽ വെച്ച് അവരുടെ കൂടെ അത് എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു, അല്ലാഹു അറിയാതിരിക്കുന്നില്ല. വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ യഅമലൂൻ. അവർ ചെയ്യുന്നതിനെ കുറിച്ച് അല്ലാഹു അശ്രദ്ധനല്ല. അതുപോലെ നോക്കൂ, വമാ റബ്ബുക ബിളല്ലാമിലിൽ അബീദ്. അല്ലാഹു അവന്റെ അടിമകളോട് ദുൽമ ചെയ്യുന്നവനല്ല, അതിക്രമം പ്രവർത്തിക്കുന്നവനല്ല. ഇങ്ങനെ അല്ലാഹു റബ്ബുൽ ആലമീൻ നിഷേധിച്ചു പറഞ്ഞ ഗുണങ്ങൾ ഏതുണ്ടോ അതിൽ അത് പറയേണ്ടത് തന്നെയാണ്. മാത്രമല്ല, നിഷേധിച്ചാൽ അതിൽ ഇസ്ബാത്തുമുണ്ട്, നഫീലും എന്തുണ്ട്? ഇസ്ബാത്തുണ്ട്. എന്താണ്? ഉദാഹരണത്തിന്, അല്ലാഹു ദുൽമ ചെയ്യുകയില്ല, അതിക്രമം പ്രവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ അതിക്രമം അല്ലാഹുവിനില്ലെന്ന് പറയുന്നതോടൊപ്പം അതിൽ കാമിലായ, ഏറ്റവും പൂർണ്ണമായ നീതി അള്ളാഹുവിനുണ്ട് എന്നത് സ്ഥാപിക്കുക കൂടിയാണ് ചെയ്യുന്നത്. മനസ്സിലായോ? അള്ളാഹുവിന് ദുൽമില്ല എന്ന് പറഞ്ഞാൽ വെറൊരു നിഷേധമല്ല, മറിച്ച് ഏറ്റവും കാമിലായ അതിൽ നീതി അള്ളാഹുവിനുണ്ട് എന്ന് പറയലും കൂടിയാണ് അതിൽ. വമാ റബ്ബുക ബിഗാഫിലിൻ, അല്ലാഹു ഗാഫിലല്ല, അള്ളാഹുവിന് ഗഫലത്തിൽ അശ്രദ്ധയില്ല എന്ന് പറഞ്ഞാൽ എല്ലാ സമയത്തും അല്ലാഹു റബ്ബുൽ ആലമീൻ ഒരശ്രദ്ധയുമില്ലാതെ നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിലുണ്ട്. ഇങ്ങനെയാണ് അള്ളാഹുവിനെ കുറിച്ച് റബ്ബ് നിഷേധിച്ചു പറഞ്ഞ ഇല്ലെന്ന് പറഞ്ഞ സിഫത്തുകളിലൊക്കെ അതിനെതിരായത് ഏറ്റവും പൂർണ്ണമായ രൂപത്തിൽ അള്ളാഹുവിനുണ്ട് എന്നു അതിലർത്ഥമുണ്ട്. അങ്ങനെയാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇതിലെല്ലാം അള്ളാഹു അവനുണ്ടെന്ന് പറഞ്ഞതിലും അള്ളാഹു അവന് ഇല്ല എന്ന് പറഞ്ഞതിലും അള്ളാഹു അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റവുമില്ല എന്ന് അഹ്ലുൽ സുന്നത്ത് വിശ്വസിക്കുന്നു. അതാണ് ഷൈഖുൽ ഇസ്ലാം ഈ ജുംലയിലൂടെ പറഞ്ഞത്. വഹുവ സുബ്ഹാന, അല്ലാഹു സുബ്ഹാനഹു വതആല ഖദ് ജമഅ ഫീമാ വസഫ ബിഹി നഫ്സഹു. അള്ളാഹു അവനെ കുറിച്ച് വിശേഷിപ്പിച്ചു പറഞ്ഞതിൽ അവൻ രണ്ടും ചേർത്ത് പറഞ്ഞിരിക്കുന്നു. ബൈന നഫി വൽ ഇസ്ബാത്ത്, ഇല്ല എന്നുമുണ്ട്, ഉണ്ട് എന്നതുമുണ്ട്, നിഷേധവുമുണ്ട്, സ്ഥിരപ്പെടുത്തൽ ഉണ്ടെന്ന് പറയലും ഉണ്ട്. ഫല ഉദൂല ലി അഹ്ലി സുന്നത്തി വൽ ജമാഅ അമ്മാ ജാഅത് ബിഹിൽ മുർസലൂൻ ഫഇന്നഹു സറാത്തുൽ മുസ്തഖീം സറാത്തുൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൽ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. ഇബ്നു തൈമിയ പറയുന്നു റഹിമഹുല്ലാ, ഫല ഉദൂല, ഒരു ഉദൂലുമില്ല. ഉദൂൽ എന്നാൽ അദല, നീങ്ങിപ്പോവുക, ഒരു സ്ഥലത്ത് നിന്ന് മാറിപ്പോവുക, മാറ്റമില്ല. ലി അഹ്ലി സുന്നത്തി വൽ ജമാഅ, അഹ്ലി സുന്നത്തി വൽ ജമാഅത്തിന് മാറ്റമില്ല. അമ്മ ജാഅത് ബിഹിൽ മുർസലൂൻ, അല്ലാഹു അയച്ചവന്റെ നബിമാർ എന്താണോ കൊണ്ടുവന്നിട്ടുള്ളത് അതിൽ നിന്ന് ഒരു മാറ്റവും ഒരു നീങ്ങിപ്പോക്കും അഹ്ലി സുന്നക്കില്ല. ഫഇന്നഹു സറാത്തുൽ മുസ്തഖീം, ആ നബിമാർ കൊണ്ടുവന്നതാകുന്നു അസ്സറാത്തുൽ മുസ്തഖീം, മുസ്തഖീമായ സറാത്ത് അഥവാ നേരായ മാർഗം. സറാത്തുൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അല്ലാഹു നിഅമത്ത് ചൊരിഞ്ഞവരുടെ, അല്ലാഹു അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗം അവരാരാണ്? മിനൽ നബിയീന, നബിമാർ, വസ്സിദ്ദീഖീൻ, സിദ്ദീഖുകൾ, വശുഹദാഇ വസ്സാലിഹീൻ, ശുഹദാഉം സാലിഹുകളും. ഇത് നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഇഖ്തിബാസാണ്, ഖുർആനിൽ ആയത്തിൽ നിന്ന് ഇഖ്തിബാസ് ചെയ്യുന്നതാണ്. ഇഖ്തിബാസ് എന്നാൽ എന്താണെന്ന് നമ്മൾ പറഞ്ഞു, ആയത്താണ് അല്ലെങ്കിൽ ഹദീസാണ് എന്ന് പറയാതെ അതിൽ നിന്ന് വാക്കുകൾ കൊണ്ട്, അതിൽ നിന്നുള്ള പ്രയോഗങ്ങൾ കൊണ്ട് കാര്യങ്ങൾ പറയുക, ഇതിനാണ് ഇഖ്തിബാസ് എന്ന് ഭാഷയിൽ പറയുക, ബലാഗയിൽ പറയുക. അതാണിത്. കാരണം ഖുർആനിൽ അല്ലാഹു പറഞ്ഞു, വമൻ യുത്തഇല്ലാഹ വറസൂൽ, ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. സൂറത്തു നിസാഇൽ അല്ലാഹു പറഞ്ഞു, ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്നത് ഫഉലൈക, അവരായിരിക്കും മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു നിഅമത്ത് ചൊരിഞ്ഞവരുടെ അള്ളാഹു അനുഗ്രഹിച്ചവരുടെ കൂടെയായിരിക്കും. അതാണ് നമ്മൾ ഫാത്തിഹയിൽ ചോദിക്കുന്നത്, ഇഹ്ദിന സറാത്തുൽ മുസ്തഖീം സറാത്തുൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹു നീ ഞങ്ങളെ നേരായ മാർഗത്തിൽ നയിക്കണമേ, നീ അനുഗ്രഹം ചൊരിഞ്ഞവരുടെ മാർഗത്തിൽ. ആ ആയത്തിൽ മുഅ്മിനുകൾക്ക് അവരുടെ മനസ്സ് നിറക്കുന്ന ആശ്വാസമുണ്ട്. എന്താണ് അവർക്കുള്ള ആശ്വാസം? നമ്മൾ ഈ വഴിയിൽ ഒറ്റക്കല്ല, നമ്മൾ ഈ വഴിയിൽ ഏതെങ്കിലും ഒരു കാലത്ത് ഏതെങ്കിലും ഒരു നാട്ടിൽ ഒറ്റപ്പെട്ടു പോയാലും ശരി, യഥാർത്ഥത്തിൽ നമ്മളിവിടെ ഒറ്റക്കല്ല. അള്ളാഹുവിന്റെ നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ ഈ വഴിയുടെ അറ്റത്ത് അള്ളാഹുവിനരികിൽ സ്വർഗത്തിൽ ഇൻഷാ അള്ളാഹ് ഈ വഴിയിലുള്ളവരെ കാത്തിരിക്കുന്നു. അപ്പോ അവർക്കുള്ള തസ്ലിയ, അവർക്കുള്ള ആശ്വാസവും സാന്ത്വനവും ഈ ആയത്തിലുണ്ട്. അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചവർ അള്ളാഹുവിനെ അമ്മത്ത് ചൊരിഞ്ഞവരുടെ കൂടെയായിരിക്കും അഥവാ സ്വർഗത്തിൽ. അവരാരാണ് മിനൻ നബിയീൻ, അള്ളാഹുവിന്റെ നബിമാർ, അവരാണ് അഫ്ളുൽ ബഷർ, നബിമാരിലേറ്റവും അള്ളാഹു മനുഷ്യരിലേറ്റവും ശ്രേഷ്ഠർ അള്ളാഹുവിന്റെ നബിമാരാണ്. തൊട്ടുടെ നബിമാരുടെ കൂടെ ആരാണ്? നബിമാരുടെ കൂടെ ഉണ്ടാവുക ആരാണ്? വസ്ദ്ദീഖീൻ, സിദ്ദീഖുകൾ. സിദ്ദീഖുകൾ ആരാണ്? വല്ലദീ ജാഅ ബിസ്സിദ്ഖി വസദ്ദഖ ബിഹി ഉലൈകഹുമൽ മുത്തഖൂൻ. അതുപോലെ അള്ളാഹു വേറെയും ചില ആയത്തുകളിൽ അവരെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അവർ സത്യസന്ധതയുടെ ആളുകളാണ്, സിദ്ഖുള്ള ആളുകളാണ്. ഉള്ളിലൊന്ന് പുറത്തൊന്ന് എന്നവർക്കില്ല, അവർ സത്യസന്ധരാണ്. അതുപോലെ സത്യം കേട്ടാൽ വേഗം അത് സ്വീകരിക്കുന്നവരുമാണ്, സത്യത്തെ സത്യമാണെന്ന് അംഗീകരിക്കുന്നവരുമാണ് സിദ്ദീഖ്. അവരുടെ നേതാവാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ സിദ്ദീഖ് എന്ന് പേര് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവിടുത്തെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചതായി ഹദീസുകളിൽ കാണാം. ബിൻത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മോളെ എന്ന് വിളിച്ചിട്ടുണ്ട്. അപ്പൊ സിദ്ദീഖ് എന്നത് അതിൽ എന്താണ് അടങ്ങിയിട്ടുള്ളത്? ഒന്ന് സിദ്ഖും, അതുപോലെ തസ്ദീഖും. അവർ സത്യസന്ധരാണ്, അതുപോലെ സത്യത്തെ സത്യപ്പെടുത്തുന്നവരുമാണ്, സത്യത്തെ വിശ്വസിക്കുന്നവരുമാണ്. സിദ്ഖ് വളരെ മഹത്തായ സ്വഭാവമാണ് സത്യസന്ധത എന്നത്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ദഅവത്ത് തുടങ്ങിയത് അവിടുത്തെ സത്യസന്ധത മുന്നിൽ വെച്ചിട്ടാണ്. കള്ളൻ പറയുന്നത് ഒരാളും സ്വീകരിക്കുകയില്ല, സ്വീകരിക്കാൻ പാടില്ല. കള പറയുന്നവരെ സ്വീകരിക്കാൻ പാടുണ്ടോ? അടുത്തുനിന്ന് ദീൻ പഠിക്കാൻ പാടുണ്ടോ? പാടില്ല. കാരണം അവരെ വിശ്വസിക്കാൻ കഴിയില്ല, വിശ്വസ്തതയില്ലാതെ ദീനില്ല. ഈ ദീൻ സിദ്ഖിന്റെ മുകളിൽ ഉയർത്തപ്പെട്ട ദീനാകുന്നു. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യമായി ജനങ്ങളെ വിളിച്ച് പറഞ്ഞത് എന്താണ്? ഇതാ ഈ മലയുടെ അപ്പുറത്തുനിന്ന് ഒരു സൈന്യം നിങ്ങൾ ആക്രമിക്കാൻ വരുമെന്ന് ഞാൻ പറഞ്ഞാൽ വിശ്വസിക്കോ? എന്താ ആളുകൾ പറഞ്ഞത്? എന്തായാലും വിശ്വസിക്കും. കാരണം മാ ജറബ്ന അലൈക ഇല്ലാ സിദ്ഖ, താങ്കളിൽ നിന്ന് സിദ്ഖല്ലാതെ ഞങ്ങൾക്ക് പരിചയമില്ലല്ലോ. മറ്റ് ചില റിവായത്തുകൾ മാ ജറബ്ന അലൈക കദിബ, താങ്കളിൽ നിന്ന് ഞങ്ങൾക്ക് കളവൊരിക്കലും ഞങ്ങൾക്ക് പരിചയമില്ല. അപ്പൊ സിദ്ഖാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ അത് മുന്നിൽ വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ സിദ്ഖ് വളരെ ആവശ്യമുള്ളതാണ്. സിദ്ഖ് ആദ്യം വേണ്ടത് റബ്ബുമായിട്ടാണ്. അസ്സിദ്ഖു മഅ അല്ലാഹ്, അള്ളാഹുവിനോടുള്ള സിദ്ഖ്, സത്യസന്ധത. അള്ളാഹുവിനോട് സിദ്ഖുള്ളവൻ അവൻ രഹസ്യത്തിനും പരസ്യത്തിനും റബ്ബിനെ സൂക്ഷിക്കും. ആര് കാണട്ടെ കാണാതിരിക്കട്ടെ, അങ്ങനെ ഉള്ളവർക്ക് അവരുടെ അന്ത്യം നന്നാകുമെന്നത് അള്ളാഹുവിന്റെ സുന്നത്താണ്, അള്ളാഹുവിന്റെ നടപടിക്രമമാണ്. റബ്ബുമായുള്ള ബന്ധത്തിൽ സിദ്ഖുണ്ടോ അവന്റെ അന്ത്യം ഒരിക്കലും മോശമാവുകയില്ല. അള്ളാഹു അവനെ മോശക്കാരനായി മരിപ്പിക്കുകയില്ല, അവനെ നല്ല മരണം അള്ളാഹു നൽകും. അള്ളാഹു അങ്ങനെയുള്ള മഹാഭാഗ്യവാന്മാരിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹുമ്മ തവഫന മുസ്ലിമീന വാൽഹഖന ബിസ്സാലിഹീൻ. വശ്ശുഹദ, ശുഹദ എന്നാൽ രക്തസാക്ഷികൾ എന്നാണ് അതിനർത്ഥം. പല പണ്ഡിതന്മാരും ശുഹദാഇന്റെ ഗണത്തിൽ ഉലമ അവരും ഉൾപ്പെടും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം അള്ളാഹു ഉലമാഇനെ അവർക്ക് ഷഹാദത്തുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഷഹിദ അല്ലാഹു അന്നഹു ലാ ഇലാഹ ഇല്ലാഹു വൽ മലായികത്തു വഊലുൽ ഇൽമി ഖായിമം ബിൽ ഖിസ്ത് ലാ ഇലാഹ ഇല്ലാഹു വൽ അസീസുൽ ഹകീം. സൂറത്തു ആലി ഇംറാനിൽ അള്ളാഹു പറഞ്ഞു, അള്ളാഹു അല്ലാതെ ഇലാഹില്ല, അവനല്ലാതെ ആരാധനക്കർഹനില്ല എന്ന ഏറ്റവും ശരിയായ കാര്യത്തിന് അള്ളാഹു സാക്ഷിയായിരിക്കുന്നു, മലക്കുകൾ സാക്ഷിയായിരിക്കുന്നു, ഔലുൽ ഇൽമ് ഇൽമുള്ളവരും സാക്ഷിയായിരിക്കുന്നു. അതുപോലെ ഇതിൽ ആദ്യം ഉദ്ദേശിക്കുന്നത് ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇസ്ലാമിന്റെ ശരിയായ യുദ്ധങ്ങളിൽ പോരാടി മരിച്ചിട്ടുള്ള മഹാന്മാരായ ആളുകളെയാണ്. അസ്ഹാബു ബദർ, അസ്ഹാബു ഉഹദ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൂടെ ബദറിലും ഉഹദിലും, പിന്നീട് മുസ്ലിമീങ്ങൾക്ക് എപ്പോൾ മുസ്ലിമീങ്ങളും കുഫാറുകളുമായി യഥാർത്ഥ യുദ്ധമുണ്ടായിട്ടുണ്ടോ അതിലൊക്കെ കൊല്ലപ്പെട്ടിട്ടുള്ള അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ളവർ, രക്തസാക്ഷികളായവർ, അവരും ഷുഹദ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടും. വസ്സാലിഹീൻ, സാലിഹീൻ എന്നത് ഈ പറഞ്ഞ മുഴുവൻ ആളുകളെയും ആളുകൾക്കും യോജിച്ചൊരു വിശേഷണം തന്നെയാണ്. സുൽഹുള്ള ആളുകൾ, നന്മയുള്ളവർ, നന്മയുടെ ആളുകൾ ഇവരുടെ കൂടെ സ്വർഗത്തിലായിരിക്കും. ഇവരുടെ മാർഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗം. ഫല ഉദൂല ലി അഹ്ലു സുന്നത്തി വൽ ജമാഅ, അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് മാറിപ്പോവുകയില്ല. അമ്മ ജാഅത് ബിഹിൽ മുർസലൂൻ, നബിമാർ കൊണ്ടുവന്നതെന്തോ അതിൽ നിന്ന്, ആ നബിമാർ കൊണ്ടുവന്നതെന്തോ അതാണ്. ഫഇന്നഹു സിറാത്തുൽ മുസ്തഖീം, അതാണ് നേരായ മാർഗം. സിറാത്തുൽ ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൽ നബിയീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ, അള്ളാഹു നിഅമത്ത് ചൊരിഞ്ഞ നബിമാരുടെയും സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും സാലിഹുകളുടെയും മാർഗം അതാണ്. ഖുർആനിൽ അള്ളാഹു ഇതിന്റെ അവസാനം പറഞ്ഞത് എങ്ങനെയാണ്? വഹസുന ഉലൈക റഫീഖ, അവരെത്ര നല്ല കൂട്ടുകാരാണ്. ദാലികൽ ഫദ്ലു മിനല്ലാഹ്, അത് അള്ളാഹുവിന്റെ ഫദ്ലാണ്, അവന്റെ ഔദാര്യമാണ്. ആ മാർഗത്തിൽ നമ്മെ ചേർക്കുക, അവരോടൊപ്പമാക്കുക എന്നത് ഇബ്നു തൈമിയ പറയുന്നു. റഹിമഹുല്ലാ, വഖദ് ദഖല ഫീ ഹാദിഹിൽ ജുംല ما وصف به نفسه في سورة الإخلاص التي تعدل ثلث القرآن حيث يقول قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد. وقد دخل في هذه الجملة إي پرن واجقتل إي پرن كارتل ألپتو إذ البرويشتو ما وصف به نفسه അള്ളാഹു എന്താണോ അവനെ കുറിച്ച് വിശേഷിപ്പിച്ചത്, ഫീ സൂറത്തുൽ ഇഖ്ലാസ്, സൂറത്തുൽ ഇഖ്ലാസിൽ, അല്ലതീ തഅദിലു സുലുസൽ ഖുർആൻ, സൂറത്തുൽ ഇഖ്ലാസിന്റെ പ്രത്യേകത എന്താണ്? അത് തഅദിലു, അത് പകരമാകുന്നതാണ്. എന്തൊരു പകരമാണ്? സുലുസൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിലൊന്നിന് പകരമാണ് സൂറത്തുൽ ഇഖ്ലാസ്. മൂന്നിലൊന്ന് പോലെയാണ് സൂറത്തുൽ ഇഖ്ലാസ്. ഹൈഫ് യഖൂൽ, അതിൽ അള്ളാഹു പറയുന്നു ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. എന്താ ഇങ്ങനെ പറഞ്ഞത് ഇബ്നു തൈമിയ? അതായത് നേരത്തെ പറഞ്ഞല്ലോ അള്ളാഹുവിന്റെ സിഫത്തുകൾ എന്നാൽ അത് രണ്ടു രൂപത്തിനാണ്, ഒന്ന് ഇസ്ബാത്തും നഫിയും, അവൻ നിഷേധിക്കുന്നു ചില കാര്യങ്ങൾ, അവൻ ഇല്ല എന്ന് പറയുന്നു, അതുപോലെ അവനുണ്ടെന്ന് പറയുന്നു. ഇത് രണ്ടും ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്, ഇത് രണ്ടും ഈ സൂറത്തിൽ അടങ്ങിയിട്ടുണ്ട്. മഹത്തായ ഈ സൂറത്ത് സുലുസുൽ ഖുർആൻ, ഖുർആനിന്റെ മൂന്നിൽ ഒന്നാണെന്ന് പറഞ്ഞത് ആരാണ്? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം ബുഖാരി റിവായത്ത് ചെയ്ത ഹദീസാണത്. ഖുർആനിന്റെ മൂന്നിൽ ഒന്നാണെന്ന് പറഞ്ഞാൽ, ഖുർആനിനെ മൂന്ന് ഭാഗമായി തിരിച്ചാൽ അതിൽ ഒന്നിന് തുല്യമാകുന്നു ഈ സൂറത്ത്. ഒരുപാട് ഫദ്ൽ ഈ സൂറത്തിനുണ്ട്. അതിൽപ്പെട്ടതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മഹത്തായ ഒരു ഹദീസ്, ആരെങ്കിലും ഈ സൂറത്ത് 10 തവണ ഓതിയാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ അവന് സ്വർഗത്തിൽ ഒരു ഖസർ, ഒരു കൊട്ടാരം പണിയുന്നതാണ്. സഹാബത്ത് ചോദിച്ചു, നബിയെ 20 ഓതിയാലോ? 2 എണ്ണം. 30 ഓതിയാലോ? 3. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദന്നുക്സിറു യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലെങ്കിൽ ഞങ്ങൾ ഒരുപാട് ഓതും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹു അക്സർ വാത്തിയം, അള്ളാഹു ഏറ്റവും അധികം നൽകുന്നവനും ഏറ്റവും നന്നായി തരുന്നവനുമാണ്. അള്ളാഹു ഞാൻ കുറെ ഓതിയാൽ തരികയില്ല, ചുരുക്കിക്കളയും, പിശിക്കുകളയും എന്ന് വിചാരിക്കരുത്. അള്ളാഹു വാസിഅയി, വിശാലമായി നൽകുന്നവനാണ്. അങ്ങനെ പറയപ്പെട്ട മഹത്തായ സൂറത്താണിത്. എന്തുകൊണ്ടാണിത് ഖുർആനിന്റെ മൂന്നിലൊന്നെന്ന് പറയപ്പെട്ടത്? അതിന് പണ്ഡിതന്മാർ ചില കാരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ്, അതിൽ വളരെ ശരിയോടടുത്തത് അല്ലെങ്കിൽ ഏറ്റവും ശരിയായ അഭിപ്രായം എന്ന് ഇബ്നു ഉസൈമീൻ റഹിമഹുള്ള, അദ്ദേഹത്തെ പോലെയുള്ള പലരും പറഞ്ഞിട്ടുള്ള ഒരു അഭിപ്രായമാണ്. മൂന്നിലൊന്നെന്ന് ഈ സൂറത്തിന് പറയാനുള്ള കാരണം എന്താണ്? കാരണം ഖുർആനിലെ വിഷയങ്ങൾ പൊതുവെ മൂന്നായി തിരിച്ചാൽ, ഒന്നുകിൽ അത് അള്ളാഹുവിനെ കുറിച്ചുള്ള കാര്യങ്ങളായിരിക്കും, അള്ളാഹുവിനെ കുറിച്ചുള്ള ഖബർ, അവനല്ലാതെ ഇലാഹില്ല, അവൻ സമീഅണ് ബസീറാണ് പോലെയുള്ള അവനെ കുറിച്ചുള്ള കാര്യങ്ങൾ. രണ്ടാമത്തേത് അവന്റെ പടപ്പുകളെ കുറിച്ചുള്ള ഖബറുകൾ, പടപ്പുകളെ കുറിച്ചുള്ള വിവരങ്ങൾ, മനുഷ്യർ പഴയ കാലത്ത് കഴിഞ്ഞുപോയ ആളുകളുടെ ചരിത്രം, വരാൻ പോകുന്ന കാര്യങ്ങൾ, പരലോകം, അതുപോലെ ഈ ഭൂമിയിലുള്ള അള്ളാഹു ഏർപ്പെടുത്തിയിട്ടുള്ള പല കാര്യങ്ങൾ, ഇങ്ങനെ അള്ളാഹുവിന്റെ പടപ്പുകളെ കുറിച്ചുള്ള കാര്യം, ഖബർ, ഇതാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് അഹ്കാമുകളാണ്, വിധിവിലക്കുകൾ, നമുക്കുള്ള നിയമങ്ങൾ. ഇങ്ങനെ ഖുർആനിനെ മൂന്നായി തിരിച്ചാൽ ഒന്ന് അള്ളാഹുവിനെ കുറിച്ചുള്ള ഖബർ, രണ്ടാമത്തെ അവന്റെ പടപ്പുകളെ കുറിച്ചുള്ള ഖബർ, മൂന്നാമത്തത് അഹ്കാം. ഇങ്ങനെ തിരിച്ചാൽ ഇതിലൊന്ന് ഏറ്റവും നല്ല രൂപത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഖബർ ഈ സൂറത്തിലുണ്ട്. സൂറത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസിന്റെ സൂറത്ത്. ഈ സൂറത്തിൽ പറഞ്ഞത് എന്താണ്? തൗഹീദാണ്. അപ്പോ തൗഹീദിന്റെ പൂർണ്ണതയാകുന്നു ഇഖ്ലാസ്. തൗഹീദിന്റെ പൂർണ്ണതയാകുന്നു ഇഖ്ലാസ്. സൂറത്തിൽ എന്താണുള്ളത്? ഇഖ്ലാസ് എന്നുള്ള വാക്കുണ്ടോ ഈ സൂറത്തിൽ? ഇല്ല. തൗഹീദ് സൂചിപ്പിക്കുന്ന വാക്കാണുള്ളത്. ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഖുൽ, പറയുക, ഹുവല്ലാഹു അഹദ്, അല്ലാഹു അവനാകുന്നു, അഹദ്, അവൻ അൽ വാഹിദും അവൻ അൽ അഹദുമാണ്, അവൻ ഏകനാണ്, അവനെപ്പോലെ ഒരാളുമില്ല, അവനെപ്പോലെ ഒരാളുമില്ല. അല്ലാഹു സമദ്, അവനാകുന്നു അസ്സമദ്. ആരാണ് അസ്സമദ്? അവനെ എല്ലാവരും ആശ്രയിച്ചു കഴിയുന്നു, അവനാകട്ടെ ഒരാളുടെയും ആശ്രയം ആവശ്യമില്ല. അതുപോലെ ലം യലിദ് വലം യൂലദ്, ലം യലിദ് അവൻ പ്രസവിച്ചിട്ടില്ല, അവൻ ജനിപ്പിച്ചിട്ടില്ല. വലം യൂലദ് അവൻ ജനിച്ചുണ്ടായതുമല്ല, മറിച്ച് അവൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞതുപോലെ അല്ലാഹുമ്മ അൻതൽ അവ്വൽ ഫലൈസ ഖബ്ലക ശൈ, അല്ലാഹുവേ നീയാകുന്നു അവ്വൽ, ആദ്യമേ ഉള്ളവൻ, നിനക്ക് മുമ്പൊന്നുമില്ല. ഫലൈസ ഖബ്ലക ശൈ, നിനക്ക് മുമ്പ് ഒന്നും തന്നെ ഇല്ല. അല്ലാഹു റബ്ബുൽ ആലമീൻ അങ്ങനെ ഉള്ളവന്. വലം യകുൽ ലഹു, ഒരിക്കലുമില്ല അവന് കുഫുവൻ, അവന് കുഫുവായി, അവനൊത്ത, അവനെപ്പോലെ, അഹദുൻ, ഒരാളും തന്നെയില്ല. ഈ സൂറത്തിൽ അല്ലാഹു ഇതാ ഇസ്ബാത്തുമുണ്ട്, ഇതിൽ സിഫത്തുമുണ്ട്, നഫിയുമുണ്ട്. ഇസ്ബാത്തുമുണ്ട്, നഫിയുമുണ്ട്. അവനുണ്ടെന്ന് പറയുന്ന സിഫത്തുകളുണ്ട്. ഏതാണ്? അഹദാണ് അവൻ, അവനേകനാണ്, അവന്റെ വഹ്ദാനിയത്ത് ഇതിൽ പറഞ്ഞു. അതുപോലെ സമദാണവൻ, അത് അള്ളാഹുവിന്റെ സമദീയ എന്ന വിശേഷണം ഈ സൂറത്തിൽ പറഞ്ഞു. അതുപോലെ ഇതാ നിഷേധിക്കുന്നു, അവൻ ജനിപ്പിച്ചിട്ടില്ല, അവൻ ജനിച്ചുണ്ടായതുമല്ല, അവനെപ്പോലെ ഒരാളും തന്നെയില്ല. ഇത് നഫിയാണ്. ഇത് രണ്ടും ഈ സൂറത്തിൽ അള്ളാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഈ സൂറത്തിന് വളരെയധികം പ്രത്യേകതകളുണ്ട്. മുമ്പ് ഈ സൂറത്തിന്റെ തഫ്സീർ അത് സംസാരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ സഹാബത്തിൽ രണ്ട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്, രണ്ട് സംഭവങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ്? ഒരു സഹാബി ഇമാമായിരുന്നു, ഒരു കൂട്ടർക്ക് ഇമാമായി നിൽക്കുന്ന ആളായിരുന്നു. അദ്ദേഹം ഏത് സൂറത്ത് ഓതിയാലും അവസാനം ഖുലുഹുല്ലാഹു അതും കൂടി ഓതും. എന്നിട്ട് അദ്ദേഹത്തിന്റെ ആളുകൾ പരാതി പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഓതുള്ളൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ ആൾ നോക്കിക്കോ, വേണമെങ്കിൽ വേറെ ആള് നിങ്ങൾക്ക് ഇമാമത്ത് വെക്കും, ഞാനിപ്പോ ഇങ്ങനെ ഓതുള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ഇവരാകട്ടെ അദ്ദേഹത്തെ മാറ്റിയതുമില്ല, കാരണം അദ്ദേഹത്തെക്കാൾ നല്ലൊരാളെ അവർക്ക് വേറെ കാണാനില്ല. പക്ഷെ ഇങ്ങനൊരു കാര്യം അദ്ദേഹം ചെയ്യുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോയി പറഞ്ഞു, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ വിളിച്ച് ചോദിച്ചു എന്താണ് കാരണമെന്ന്. അതേപോലെയാണ് വേറൊരാളും, വേറൊരു യാത്രാ സംഘത്തിലയച്ച മറ്റൊരാളും. ഇത് രണ്ട് സംഭവങ്ങൾ ഹദീസുകൾ വന്നിട്ടുണ്ട്. അദ്ദേഹം ഇതുപോലെ തന്നെയാണ്, ഖുൽ ഹുവല്ലാഹു അഹദ് എപ്പോഴും ഓതും. കാര്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് രണ്ടാളും പറഞ്ഞെന്താണ്, ആ സൂറത്ത് ഞാൻ ഇഷ്ടപ്പെടുന്നു, കാരണം അത് അള്ളാഹുവിന്റെ സിഫത്താണ്, റഹ്മാന റബ്ബിന്റെ സിഫത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരാളെ വിവരം അറിയിക്കാൻ പറഞ്ഞു. എന്താണ്? അദ്ദേഹത്തോട് പറയൂ, അള്ളാഹു അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്നുവെന്ന്. അതേപോലെ മറ്റൊരു റിവായത്തിൽ മറുപടി എന്താണ്? ഹുബ്ബുക ഇയാഹ അദ്ഖലക അൽജന്ന, നിനക്ക് ആ സൂറത്തിനോടുള്ള സ്നേഹം, റബ്ബിനോടുള്ള സ്നേഹം ആണ് ആ സൂറത്തിനോടുള്ള സ്നേഹമായത്, അത് നിന്നെ സ്വർഗത്തിലാക്കിയിരിക്കുന്നു. അപ്പൊ രണ്ടുപേർക്കും വളരെ മഹത്തായ സന്തോഷ വാർത്തയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വന്നിട്ടുള്ളത്. അപ്പൊ അല്ലാഹു അലം ലാഹിറൻ പല പണ്ഡിതന്മാരും ഇത് രണ്ട് സംഭവങ്ങൾ തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെ മഹത്തായ പ്രതിഫലം, മഹത്തായ ശ്രേഷ്ഠതകൾ ഈ സൂറത്തിനുണ്ട്. വളരെ ചെറിയ ഏത് നമ്മളൊക്കെ വളരെ പെട്ടെന്ന് വളരെ നേരത്തെ ചെറിയ പ്രായത്തിൽ പഠിക്കുന്ന സൂറത്തുകളാണ്, മറക്കാത്ത സൂറത്ത്. പക്ഷെ എത്ര ആശയസമ്പുഷ്ടമായ കാര്യമാണ് ഇതിലുള്ളത്. അള്ളാഹുവിനെ കുറിച്ച് എത്ര നന്നായിട്ടാണവൻ ഈ സൂറത്തിൽ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ആരുടെ ഏത് ഇലാഹിനാണ് ഇതുപോലൊരു സിഫത്തുള്ളത്? ആര് ആരെ ആരാധിക്കുന്നു? പലരെയും മനുഷ്യർ ആരാധിക്കുന്നു, അള്ളാഹുവല്ലാത്ത പലരെയും. അള്ളാഹുവിന്റെ നബിമാര്, അള്ളാഹുവിന്റെ ഔലിയായിനെ പലരെയും ജനങ്ങൾ ആരാധിക്കുന്നു. ആർക്കാണ് ഇതുപോലെ സിഫത്തുള്ളത്? അഹദായവൻ ആരാണ്? അള്ളാഹുവല്ലാതെ. സമദായവൻ ആരാണ്? അള്ളാഹുവല്ലാതെ. ജനിപ്പിക്കാത്തവനും ജനിച്ചുണ്ടായതല്ലാത്തവനുമായവൻ, അവനെപ്പോലെ ഒരാളും തന്നെ ഇല്ല എന്ന് പറയാൻ പറ്റിയ ഇതിൽ ഒരു സിഫത്ത് ആർക്കാണുള്ളത്? ഒരേ ഒരു സിഫത്ത് ഇല്ല. ഒരൊറ്റ അള്ളാഹുവിന്റെ ഒരു സിഫത്തും ഒരു പടപ്പിനുമില്ല. ഏതെങ്കിലും ഒരു ഇലാഹിന് നമ്മൾ സങ്കല്പിച്ചു കൊടുത്താൽ എല്ലാ സിഫത്തുകളും ഉണ്ട്, റബ്ബിന്റെ എല്ലാ സിഫത്തുകളും ഒരാൾക്ക്, ഒറ്റൊന്ന് മാത്രമില്ല എന്നുണ്ട്. എങ്ങനെ വന്നാൽ പോലും അവൻ ഇബാദത്ത് ചെയ്യാൻ കൊള്ളൂല, കാരണം അവൻ റബ്ബിന്റെ താഴെയായി, അള്ളാഹുവിന്റെ താഴെയായി. അവന് ഇബാദത്ത് ചെയ്യാൻ കൊള്ളുകയില്ല. പിന്നെങ്ങനെയാണ് അള്ളാഹുവിന്റെ ഒരു സിഫത്തിനോടും ഒരു സിഫത്തിനോട് പോലും ഒരു പടപ്പിനും യോജിക്കാനോ അതിന്റെ അടുത്തെത്താനോ കഴിയില്ല? എല്ലാം അള്ളാഹുവിന്റെ പടപ്പുകൾ മാത്രം. പിന്നെങ്ങനെയാണ് റഹ്മാനായ റബ്ബിന് കൊടുക്കേണ്ട ഇബാദ, അവനോട് മാത്രം ചെയ്യേണ്ട ദുആ, അവനോട് മാത്രം ചെയ്യേണ്ട ഇസ്തിആന, ഇസ്തിഗാസ, ഇത് അള്ളാഹുവിന്റെ പടപ്പുകളിലേക്ക് തിരിക്കാൻ അഖിലുള്ള അദ്ന അഖിൽ അന്നു നിന്ന ബുദ്ധി എന്ന് പറയില്ല, അതുള്ള ആർക്കാണ് സാധിക്കുക? അവനവന്റെ ഫിത്രത്തിനെയാണ് വഞ്ചിക്കുന്നത്. അവന്റെ ശുദ്ധ പ്രകൃതി ഉണ്ടല്ലോ, അള്ളാഹു അവനെ പടച്ച അവന്റെ നേരായ പ്രകൃതി, നേരായ ബുദ്ധി, അതിനാണ് അവൻ, അതിനോടാണ് അവൻ എതിർ പ്രവർത്തിക്കുന്നത്. കരത്രയോ സഹോദരങ്ങൾ, എത്രയോ ആളുകൾ തൗഹീദിലേക്ക് വന്നിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്കൊന്നറിയില്ലായിരുന്നു, ഒന്നറിയില്ല, പക്ഷേ അയാള് ആ ശൈഖിനെ അങ്ങനെ വിളിക്കുന്നത് ഞാൻ കേട്ടു, അത് ശരിയാന്ന് എനിക്ക് തോന്നിയില്ല. അയാൾ ആ ശൈഖിനെ അങ്ങനെ വിളിക്കുന്നത് കേട്ടു. ഒരാൾ നമ്മളോട് പറഞ്ഞത് എങ്ങനെയാണ്, ഒരു ദർഗയിൽ ഞാൻ കണ്ടു ഒരാളൊരു കുഞ്ഞിനെ കൊണ്ടുവന്ന് ഈ ഖബറിലേക്ക് കാണിച്ചു കൊടുത്തിട്ട് പറയുന്നു, ഇതാ നിങ്ങൾ നോക്കണം, നിങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നു. അത് കണ്ടപ്പോ അത് ശരിയല്ല എന്നെനിക്ക് തോന്നി. അപ്പൊ ഇങ്ങനെ ഇങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ തൗഹീദിലേക്ക് വന്ന സാധാരണക്കാരായ എത്രയോ ആളുകൾ പറയുന്നുണ്ട്. അതാണ് അവനെ ചിന്തിപ്പിച്ചത്, അതാണ് അവനെ ഹഖിലേക്ക് എത്താൻ കാരണമായത്. ബീദിനില്ല, അപ്പൊ നോക്കി, ഇത് മനുഷ്യന്റെ ഫിത്രത്തിലുള്ളതാണ്, അവന്റെ ശുദ്ധ പ്രകൃതിയിലുള്ളതാണ്. പിന്നീട് അവന്റെ സാഹചര്യങ്ങളും അവന്റെ ഉമ്മയും ഉപ്പയും അതുപോലെ ശൈത്താനും അവനെ ഈ ഫിത്രത്തിൽ നിന്ന് തെറ്റിച്ചു കളഞ്ഞു. തൗഹീദ് ഫിത്രത്തിലുള്ളതാണ്, ആ ഫിത്രത്ത് അതിലേക്ക് എത്തുന്നത് കൊണ്ടാണ് പല ആളുകളും ഇസ്ലാം മനസ്സിലാക്കിയാൽ ഇസ്ലാമിലേക്ക് വരുമ്പോൾ കരയുന്നത്. അവർ അവരുടെ ശുദ്ധ പ്രകൃതിയിലേക്ക് തിരിച്ചുപോകുന്നു, ആഹ്ലാദം അവർക്കുണ്ടാകുന്നു, അവരുടെ മനസ്സ് തുറക്കുന്നു, അവരുടെ ചങ്ങലകൾ അതോടെ പൊട്ടിപ്പോകുന്നു. ഇസ്ലാമിലേക്ക് വന്നാൽ, തൗഹീദിലേക്ക് വന്നാൽ, കാരണെന്താ, അവൻ യഥാർത്ഥ രാജപാതയിലാണ് എത്തിയിട്ടുള്ളത്. ഒരാളുടെ മുന്നിൽ, റബ്ബിന് മുന്നിലല്ലാതെ ഒരാൾക്ക് മുന്നിലും തലകുനിക്കാത്ത, റബ്ബിനോടല്ലാതെ ഒരാളോടും സഹായം തേടാത്ത, റബ്ബിൻ അല്ലാതെ ഒരാളിലും തവക്കുലാക്കാത്ത ഈ ഇസ്സത്തിന്റെ ദീനിൽ എത്തിയാൽ ആളുകൾ സന്തോഷിക്കുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നോക്ക് എത്ര നല്ല സിഫത്താണ് അള്ളാഹു റബ്ബുൽ ആലമീൻ അവനെ കുറിച്ച് ഈ സൂറത്തിൽ പറഞ്ഞിട്ടുള്ളത്. ഇബ്നു തൈമിയ റഹിമഹുള്ള പറയുന്നു, وَمَا وَصَفَ بِهِ نَفْسَهُ فِي أَعْظَمِ آيَةٍ فِي كِتَابِهِ حَيْثُ يَقُولُ اللَّهُ لَا إِلَٰهَ إِلَّا هُوَ الْحَيُّ الْقَيُّومُ لَا تَأْخُذُهُ سِنَةٌ وَلَا نَوْمٌ لَّهُ مَا فِي السَّمَاوَاتِ وَمَا فِي الْأَرْضِ مَن ذَا الَّذِي يَشْفَعُ عِندَهُ إِلَّا بِإِذْنِهِ يَعْلَمُ مَا بَيْنَ أَيْدِيهِمْ وَمَا خَلْفَهُمْ وَلَا يُحِيطُونَ بِشَيْءٍ مِّنْ عِلْمِهِ إِلَّا بِمَا شَاءَ وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم ولهذا كان من قرأ هذه الآية في ليلة لم يزل عليه من الله حافظ ولا يقربه شيطان حتى يصبح أدعني بن تيمية آية الكرسي الدرج واندي فرنده وما وصف به نفسه هذا هو لتنعنى ഞാനീ പറഞ്ഞ നബിമാർ കൊണ്ടുവന്ന സറാത്തുൽ അസ്സറാത്തുൽ മുസ്തഖീം, നബിമാർ ആയിരുന്ന മാർഗം, അള്ളാഹു അവനെ കുറിച്ച് വിശേഷിപ്പിച്ചത് നഫിയും ഇസ്ബാത്തും ഈ പറഞ്ഞ കാര്യത്തിൽ ഉൾപ്പെടുന്നതാണ്. അള്ളാഹു അവനെ കുറിച്ച് വിശേഷിപ്പിച്ചത് ഫീ അഅലമി ആയത്തിൻ ഫീ കിതാബിഹി, അള്ളാഹുവിന്റെ കിതാബിലെ ഏറ്റവും മഹത്തരമായ ആയത്തിൽ. അതാര് പറഞ്ഞതാണ്? നേരത്തെ പറഞ്ഞതുപോലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. വെറുതെ പറഞ്ഞതല്ല, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹുവിനോട് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഓ ഉബൈ, ഏതാണ് അള്ളാഹുവിന്റെ കിതാബിലെ ഏറ്റവും മഹത്തരമായ ആയ? അപ്പൊ അദ്ദേഹം അള്ളാഹുവിനും എന്റെ റസൂലിനും അറിയാമെന്ന് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, കറുബൈന്റെ ഫഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം, നന്നായി മനസ്സിലാക്കുന്ന സഹാബിയാണ്, നല്ല ഇൽമുള്ള സഹാബിയാണ് ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. അവിടുത്തോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും ചോദിച്ചു, പോടുന്ന ഓതി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. അവ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലിയഹ്നിക്കൽ ഇൽമു യാ അബൽ മുൻദിർ. അബുൽ മുൻദിർ ഉബൈ ഇബ്നു കഅബിന്റെ കുനിയത്താണ് അബുൽ മുൻദിർ. താങ്കൾക്ക് ലിയഹ്നിക്കൽ ഇൽമ് താങ്കൾക്ക് താങ്കളോട് താഴ്ന്നിരിക്കുന്നു, ഇൽമ് അത് ദുആ ആണെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പ്രശംസിച്ചു പറഞ്ഞതാണെന്നും അതല്ല ദുആ ആണെന്നും, താങ്കൾക്ക് ഇൽമ് അല്ലാഹു കീഴ്പ്പെടുത്തി തരട്ടെ എന്ന് ദുആ ആയി പറഞ്ഞതാണെന്നും രണ്ട് രൂപത്തിൽ അതിന് വിശദീകരണമുണ്ട്. വല്ലാഹു ആലം. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഖൈർ സൂചിപ്പിച്ചുകൊണ്ട് ആ വാക്ക് പറഞ്ഞു, അത് ശരി വെച്ചു. അല്ലാഹുവിന്റെ കിതാബിലെ ഇത്ര എത്ര ആയത്തുകളുണ്ട് അള്ളാഹിന്റെ കിതാബിൽ, അതിലേറ്റവും ആഴമായ ഏറ്റവും മഹത്തരമായ ആയത്ത് ആയത്തുൽ കുർസിയ. എന്ത് ആയത്തുൽ കുർസിയിലുള്ളത് നിങ്ങൾ പറയും? എന്ത് ആയത്തുൽ കുർസിയിലുള്ളത്? അള്ളാഹുവിനെ കുറിച്ചാണ്, അള്ളാഹുവിനെ കുറിച്ച്. അപ്പൊ നോക്ക്, ഒരു വാക്ക് അതേറ്റവും ഖൈറാകുന്നത് അതിൽ റബ്ബിന്റെ ദിക്റുള്ളപ്പോഴാണ്, അള്ളാഹുവിനെ കുറിച്ച് പറയുമ്പോഴാണ്. അള്ളാഹുവിനെ കുറിച്ച് പറയപ്പെടാത്ത ഏത് മജിലിസും അത് ബറക്കത്തില്ലാത്ത മജിലിസാണ്, ബറക്കത്തില്ലാത്ത മജിലിസാണ്. കച്ചവടത്തെ കുറിച്ച് സംസാരിക്കാനിരുന്നാലും വിദ്യാഭ്യാസത്തെ കുറിച്ച് സംസാരിക്കാനിരുന്നാലും എന്തു പറഞ്ഞാലും റബ്ബിന്റെ ദിക്ർ, അള്ളാഹു റബ്ബുൽ ആലമീൻ, അവനെ കുറിച്ച് ഉള്ള ഒരു ശരിയായ വാചകം അതിൽ നമ്മൾ ഉൾപ്പെടുത്തുക. അള്ളാഹുവിനെ കുറിച്ച് അവന്റെ ദീനിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് മാത്രമേ ഒരു മജിലിസിൽ നമ്മൾ എണീക്കാവുന്നതാണ്. നമ്മളൊരു മജിലിസിൽ എന്തെങ്കിലും പറയാൻ കൂടിയിരുന്നാൽ നമ്മുടെ സഹോദരങ്ങളായ അറബികൾ അതിൽ വളരെ നന്നായി ശ്രദ്ധിക്കുന്ന ആളുകളാണ്. അവരുടെ സംസാരം വലിയൊരു മജിലിസൊന്നും ആകണ്ട, ഒരു പത്ത് മിനിറ്റ് ഒരാൾ സംസാരിച്ചാൽ എത്രയോ തവണ അള്ളാഹുവിനെ അവൻ ദിക്ർ ചെയ്തിരിക്കും, അള്ളാഹുവിനെ അവൻ മഹത്വപ്പെടുത്തിയിരിക്കും. അപ്പൊ ഇത് വളരെ നല്ലൊരു സ്വഭാവമാണ്. അള്ളാഹുവിനെ അവന്റെ വിശേഷണങ്ങൾ ആണ് ഈ ആയത്തിലുള്ളത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു വൽ ഹയ്യുൽ ഖയ്യൂം. ഏതെങ്കിലും സഹോദരങ്ങൾക്ക് ഇനിയും ഹിഫ്ളാക്കാതെ ഉണ്ടെങ്കിൽ അവർ വേഗം പഠിക്കണം. അള്ളാഹുവിന്റെ കിതാബിലെ ഏറ്റവും ആഴമായ ആയത്താണിത്. അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു, അല്ലാഹു ലാ ഇലാഹ, ഒരു ഇലാഹുമില്ല, ആരാധനക്കർഹനായി ഒരാളുമില്ല, ഇല്ലാഹു അവനല്ലാതെ, അള്ളാഹു അല്ലാതെ. അൽ ഹയ്യുൽ ഖയ്യൂം, അവൻ അൽ ഹയ്യാണ്, അവൻ ഖയ്യൂമുമാണ്. ഈ രണ്ട് സിഫത്തുകളും ഈ രണ്ട് ഇസ്മുകളും ബാക്കിയുള്ള ഒരുപാട് ഇസ്മുകൾ അതിലുള്ള വിശേഷണങ്ങൾ ഈ രണ്ട് പേരിൽ ഉൾക്കൊള്ളുന്നുണ്ട്. കാരണം അള്ളാഹു ഏറ്റവും പൂർണ്ണമായ ഹയാത്തുള്ളവനാണ്, അതാണ് അൽ ഹയ്യ്, എന്നെന്നും ജീവിച്ചിരിക്കുന്നവൻ. ഹയാത്ത് എന്ന് പറഞ്ഞാൽ വെറും ഹയാത്താണോ? കേൾക്കാത്ത, കാണാത്ത, അറിയാത്ത, കഴിവില്ലാത്ത ഹയാത്ത്, അത് ഹയാത്തല്ല, അതൊരു നല്ല ഹയാത്തല്ല. അപ്പൊ അള്ളാഹുവിന്റെ ഇൽമും അവന്റെ സംഉം ബസറും ഖുദ്റത്തും ഒക്കെ യഥാർത്ഥത്തിൽ അൽ ഹയ്യ് എന്ന് പറഞ്ഞ പേരിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അൽ ഖയ്യൂം എന്നാൽ അല്ലദീ ഖാമ ബിനഫ്സി, അവൻ നിൽക്കുന്നത് നിലനിൽക്കുന്നത് ആരെയും ആശ്രയിച്ചിട്ടല്ല, ബാക്കി എല്ലാവരെയും നിലനിർത്തുന്നതും അവനാണ്. അൽ ഖയ്യൂം ഈ രണ്ട് പേരുകളും ഒരുമിച്ച് അല്ലാഹു റബ്ബുൽ ആലമീൻ പറഞ്ഞിട്ടുള്ളത് ഖുർആനിൽ എത്ര സ്ഥലത്താണ്? മൂന്ന് സ്ഥലത്താണ്, മൂന്നായത്തുകൾ, മൂന്ന് സൂറത്തുകളിൽ. ഒന്ന് ആയത്തുൽ കുർസി, രണ്ടാമത്തെ സൂറത്ത് ആലി ഇമ്രാന്റെ തുടക്കത്തിൽ അലിഫ് ലാം മീം, അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം. മൂന്നാമത്തേത് സൂറത്ത് താഹ, വഅനതിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം. ഈ പേരുകൾ വിളിച്ചു പറഞ്ഞാൽ, വിളിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞു, ഒരാൾ ദുആ ചെയ്യുന്നത് നബി കേട്ടു, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ബിഅന്ന ലക അൽഹംദ ലാ ഇലാഹ ഇല്ലാ അൻതൽ മന്നാനു ബദീഉ സമാവാതി വൽ അർദ് യാ ദൽ ജലാലി വൽ ഇക്റാം യാ ഹയ്യു യാ ഖയ്യൂം. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം വിളിച്ചിട്ടുള്ളത് ചില പേരുകളാണ്, അതിനുശേഷം അള്ളാഹുവിനോട് ദുആ ചെയ്താൽ അള്ളാഹു ഉത്തരം നൽകും. اللهم اني اسالك بان لك الحمد لا اله الا انت المنان بديع السماوات والارض يا ذا الجلال والاكرام يا حي يا قيوم. അതുപോലെ വേറെയും ചില ദുആകൾ സമാനമായി വന്നിട്ടുണ്ട്. വേറെ ഒരു ദുആ ചെയ്യാൻ, اللهم اني اسالك باني اشهد ان لا اله الا انت الاحد الصمد الذي لم يلد ولم يولد ولم يكن له كفوا احد. ഇത് പറഞ്ഞിട്ട് ഇത് ഒരാൾ ദുആ ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതിനുശേഷം എന്ത് ചോദിച്ചാലും ഉത്തരം കിട്ടും. അല്ലാഹു ഇന്നി അസ്അലുക, അല്ലാഹു ഞാൻ നിന്നോട് ചോദിക്കുന്നു, ബി അന്നി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത, ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നതുകൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുന്നു. എന്താണ് ഞാൻ സാക്ഷ്യം വഹിക്കുന്നത്? നീയാണ് ഇലാഹ്. അല്ലാഹു ഇന്നി അസ്അലുക ബി അന്നി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അന്ത അൽ അഹദു സമദ്, നീയാണ് മറ്റൊരു ഇലാഹില്ലാത്ത ഏകനായ ഇലാഹ്, അഹദും സമദുമായവൻ. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഈ പറഞ്ഞ ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്തിലെ വിശേഷണങ്ങൾ ഇത് പറഞ്ഞതിന് ശേഷം ചോദിച്ചാൽ ഉത്തരം നൽകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു. ഇസ്മുല്ലാഹിൽ അഅളം, അള്ളാഹുവിന്റെ ഉന്നതമായ പേര്. ഇദാ ദുഇയ ബിഹി അജാബ്, ആ പേര് വിളിച്ചാൽ അവൻ ഉത്തരം നൽകുന്ന പേരുകൾ ആണ് ഹയ്യും ഖയ്യൂമും എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് സൂചിപ്പിക്കുന്ന ഹദീസുകൾ വന്നിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ദുആകളെ കുറിച്ചും അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പോൾ ദുആക്ക് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞാൽ അള്ളാഹു റബ്ബുൽ ആലമീൻ ഉത്തരം നൽകുന്നത് അവന്റെ ഹിക്മത്ത് അനുസരിച്ചിട്ടാണ്. ഇബ്നു തൈമിയ ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ അദ്ദാഉ വദ്ദവാ എന്ന് പറയുന്ന കിതാബിൽ അൽ ജവാബുൽ കാഫി ലിമൻ സഅല അനിൽ ജവാബി എന്നും ആ കിതാബിന് പേരുണ്ട്. ആ അതിൽ അദ്ദേഹം തുടക്കത്തിൽ തന്നെ പറയുന്ന കാര്യമാണ്, ദുആക്ക് ഉത്തരം കിട്ടും എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരു മുറി നായതെടുത്തിട്ട് ഒരു സാധനം മുറിക്കാൻ ഇറങ്ങിയാൽ അത് മുറി എന്ന് പറഞ്ഞാൽ അതിൽ പല ഘടകങ്ങളുണ്ട്. ഇതിന്റെ മൂർച്ച ഒരു ഘടകമാണ്, ആ സാധനത്തിന്റെ ഉറപ്പ് ഘടകമാണ്, ഇത് കൈ പിടിച്ചാളുടെ ശക്തി അതിന്റെ ഘടകമാണ് എന്നതുപോലെ ചോദിക്കുന്ന ആളുടെ ഇഖ്ലാസും അദ്ദേഹത്തിന്റെ ആവശ്യവും അദ്ദേഹത്തിന്റെ ജീവിതവും ഒക്കെ വല്ലാഹു അലം ഇതിൽ സ്വാധീനിക്കും, ഉത്തരം കിട്ടും എന്ന് പറഞ്ഞതിൽ സ്വാധീനിക്കുമെന്നാണ്. അങ്ങനെയാണ് നമ്മൾ ആ അങ്ങനെയുള്ള ഹദീസുകളെ മനസ്സിലാക്കേണ്ടത്. ഇത്രയും മഹത്തായ ആയത്താണ് ആയത്തുൽ കുർസി, അൽ ഹയ്യുൽ ഖയ്യൂം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഓരോ ഫർദായ നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി ഓതുന്നവന് അവനും സ്വർഗത്തിനുമിടയിൽ മരണമല്ലാതെ തടസ്സമില്ല. ആയത്തുൽ കുർസി ഓരോ ഫർദ് നിസ്കാരത്തിന് ശേഷം ഓതുന്നവന് സ്വർഗത്തിൽ പ്രവേശിക്കാൻ എന്തേ തടസ്സമുള്ളൂ? മരണം മാത്രം. അപ്പോ അത് നന്നായി അതിന്റെ അർത്ഥം ആലോചിച്ചുകൊണ്ടാണ് ഇതുപോലുള്ള ആയത്തുകൾ നമ്മൾ ഓതേണ്ടത്, ദിഖർ നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹുവിനെ ഏറ്റവും നന്നായി മനസ്സിലാക്കുന്നവനാണ് റബ്ബിനെ ഏറ്റവും നന്നായി പേടിക്കുക. അള്ളാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു, അവനെ പിടികൂടുകയില്ല, അള്ളാഹുവിനെ ബാധിക്കുകയില്ല. സിനതുൻ വല നൗം, സിനതോ നൗമോ, സിനതുൻ എന്നാൽ മയക്കം, ചെറിയ ഉറക്കം, വല നൗം, നൗം എന്നാൽ സാധാരണ ഉറക്കം, ഇത് രണ്ടും അള്ളാഹുവിനെ ബാധിക്കുകയില്ല. അപ്പൊ നോക്കി, ഇത് നഫിയാണ്, അള്ളാഹുവിന് ഉറക്കമില്ല മയക്കമില്ല എന്നത് ഇല്ല എന്ന് പറയുകയാണ്. നേരത്തെ പറഞ്ഞത് ഇസ്ബാത്താണ്, ഹയ്യും ഖയ്യൂമാണ് അള്ളാഹു എന്ന് പറഞ്ഞത് ഇസ്ബാത്താണ്, അവനുണ്ടെന്ന് പറഞ്ഞതാണ്. ലഹു മാ ഫിസ് സമാവാത്തി വമാ ഫിൽ അർദ്, ലഹു അവന്റേതാകുന്നു, മാ ഫിസ് സമാവാത്ത് ആകാശങ്ങളിലുള്ളതെല്ലാം, വമാ ഫിൽ അർദ് ഭൂമിയിലുള്ളതെല്ലാം. എന്തൊക്കെയാണ് ഭൂമിയിൽ ആകാശത്തുള്ളത് എന്ന് ചിന്തിച്ചു നോക്ക്, ഒന്നാലോചിച്ചു നോക്കൂ. നമ്മൾ ഒറ്റൊരാളുടെ ശരീരത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയാൽ അതിലെന്തൊക്കെയുണ്ട്? സുബ്ഹാനല്ലാഹ്, അല്ലാഹു അക്ബർ, ഇതെല്ലാം റബ്ബിന്റെതാണ്. അതിലെ ചെറുതാകട്ടെ വലുതാകട്ടെ, വലിയ പടപ്പുകളാകട്ടെ ചെറിയ പടപ്പുകളാകട്ടെ, വെട്ടിത്തിളങ്ങുന്ന സറാജ വഹാജ അങ്ങനെയുള്ള സൂര്യനാകട്ടെ, ചെറിയ പ്രാണിയാകട്ടെ, ഒരു ഉറുമ്പാകട്ടെ, എന്താകട്ടെ, എല്ലാം റബ്ബ് സുബ്ഹാനഹു വതആല അവന്റെതാണ്. من الذي يشفع عنده الا باذنه من ആരാകുന്നു من الذي يشفع عنده അല്ലാഹുവിൻ്റെ ഷഫാഅത്ത് ചെയ്യുന്നവൻ ആരാണുള്ളത്? ഇല്ല ബിഇസ്നിഹി, അവന്റെ അനുമതിയോടെ അല്ലാതെ. കാരണം അല്ലാഹു പറഞ്ഞു, അമിത്തഖദു മിൻ ദൂനില്ലാഹി ഷഫാഅ, അവർ അല്ലാഹുവിന് പുറമെ ശുപാർശകരെ സ്വീകരിച്ചിരിക്കുകയാണോ? മുശ്രിക്കുകളുടെ ന്യായമായിരുന്നു ഞങ്ങൾ ഇവരെ വിളിച്ചത് കിടന്നത്, ഞങ്ങളുടെ കാര്യം ഇവർ അല്ലാഹുവിനോട് പറയും, ഞങ്ങൾക്ക് വേണ്ടി ശുപാർശ ചെയ്യും എന്നും പറയുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിക്കുന്നത് എന്തിനാണ്? എമ്മി നമ്മുടെ കാര്യം റബ്ബിനോട് പറയും. അഷഫാഅത്ത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുഷ്ഫിഖ വഅഹ്ലനാ ഇൻ ദാഅ സയ്യിദി ഖൈറൻ നബി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ച് ദുആ ചെയ്യുന്നു. എന്താ ന്യായം? നബി നമ്മുടെ കാര്യം അല്ലാഹുവിനോട് പറയും, ശഫാഅത്ത് ചെയ്യും, ശഫാഅത്ത് തേടുന്നു. ഇതാണ് പണ്ടത്തെ മുശ്രിക്കുകളും പറഞ്ഞിട്ടുള്ളത്, ശിർക്കിന്റെ ആളുകളുടെ ന്യായമാണിത്. അള്ളാഹു പറയുന്നു, അമിത്തഖദു മിൻ ദൂനില്ലാഹി ശുഫഅ, അള്ളാഹുവിന് പുറമെ ശുപാർശകരെ സ്വീകരിച്ചിരിക്കുകയാണോ അവർ? ഖുൽ അവലൗ കാനൂ ലാ യംലികൂന ശൈഅ വലാ യഅഖിലൂൻ ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്. അള്ളാഹു സൂറത്തു സുമറിൽ പറഞ്ഞു. അവരോട് ചോദിക്കുക, അവർ ഒന്നിനും സാധിക്കാത്തവരും. ഖുൽ അവലൗ കാനൂ, അവർ ഒന്നിനും കഴിയാത്തവരും അഖില്ലാത്തവരും ആണെങ്കിലും കൂടിയോ നിങ്ങൾ അവരെ ശുഫാഅയി സ്വീകരിക്കുക. ഖുൽ ലില്ലാഹി ശഫാഅത്തു ജമീഅ, ശഫാഅത്തിന്റെ മുഴുവൻ ഉടമസ്ഥതയും അള്ളാഹുവിന്റെ കയ്യിലാണ്. അള്ളാഹുവിനാണ് ശഫാഅത്തിന്റെ അവകാശം, അധികാരം അവന്റെ കയ്യിലാണ്. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമേ ശഫാഅത്ത് ചെയ്യാൻ കഴിയൂ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയും മാത്രമേ ശഫാഅത്ത് സാധിക്കൂ. അതുകൊണ്ട് പടപ്പുകളോട് ശഫാഅത്ത് ചോദിക്കാൻ പാടില്ല. അവരോട് ദുആ ചെയ്ത് അവർ ഷാഫി ആണ്, അവർ ശുഫഅ ആണ് എന്ന് പറയൽ മുശ്രിക്കുകളുടെ അന്യായമാണ്. അള്ളാഹുവിനോട് നേരിട്ടാണ് ദുആ ചെയ്യേണ്ടത്. എന്നാൽ പരലോകത്ത് നബിമാരും മലക്കുകളും മുഅ്മിനുകളും എല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി അള്ളാഹുവിനോട് പറയും എന്നത് സ്ഥിരപ്പെട്ടു വന്നിട്ടുള്ള കാര്യമാണ്. ഷഫ എന്ന വാക്കിൽ നിന്നാണ് ഷഫാഅത്ത് വന്നിട്ടുള്ളത്. എന്താ ഷഫ? വിത്റിന്റെ വിപരീതമാണ് ഷഫ. വശ്ഷഫഈ വൽവത്ർ, വത്റും ഷഫഉം തന്നെ സത്യം, ഒറ്റയിരട്ടിയും. എന്ന് പറഞ്ഞാൽ ഒരാൾ ചോദിക്കുന്ന ഒരാൾ സായിലായ അയാൾ ഒറ്റക്കായിരുന്നു. അപ്പൊ അയാളുടെ കൂടെ ശുപാർശകൻ റെക്കമെൻഡ് ചെയ്യുന്ന ആൾ പങ്കാളിയാവുകയാണ്. അയാളുടെ കൂടെ ഒറ്റക്കായിരുന്നു, അയാളുടെ കൂടെ സഹായിയായി കൂടുന്നു. അപ്പൊ ഒറ്റക്കായിരുന്ന അയാൾ എന്തായി? ഇരട്ടയായി. ആ വാക്കിൽ നിന്നാണ് എന്ത് വന്നിട്ടുള്ളത്? ഷഫാഅ വന്നിട്ടുള്ളത്. അത് അള്ളാഹു ഉദ്ദേശിച്ചവർക്ക്, അവൻ അനുവദിച്ചവർക്ക് വേണ്ടി മാത്രമേ സാധിക്കുകയുള്ളൂ. അള്ളാഹുവിന്റെ അനുവാദമില്ലാതെ അവൻകൽ ശുപാർശ ചെയ്യാൻ ആരാണുള്ളത്? യഅലമു, അവൻ അറിയുന്നു. മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുന്നിലുള്ളതും പിന്നിലുള്ളതും. നമുക്ക് മുന്നിലുള്ളതും പിന്നിലുള്ളതും അള്ളാഹു അറിയുന്നു. നമ്മുടെ കഴിഞ്ഞുപോയ കാര്യങ്ങളും നമുക്ക് വരാനിരിക്കുന്ന കാര്യങ്ങളും അള്ളാഹു റബ്ബുൽ ആലമീൻ അറിയുന്നു. വലാ യുഹീതൂന ബിശൈഇൻ മിൻ ഇൽമിഹി, അവന്റെ ഇൽമിൽ നിന്ന് ഒന്നിനോടും ഇഹാത്തത്ത് ചെയ്യാൻ അവർക്ക് കഴിയുകയില്ല. ഇഹാത്തത്ത് എന്ന് പറഞ്ഞാൽ അതിനെ ചുറ്റും നിന്ന് മനസ്സിലാക്കുക, അതിനാണ് ഇഹാത്തത്ത് എന്ന് പറയുക. വലയം ചെയ്ത് മനസ്സിലാക്കുക, പൂർണ്ണമായി അറിയുക, അങ്ങനെ സാധിക്കുകയില്ല അവർക്ക്. ബിഷൈഇൻ മിൻ ഇൽമിഹി, അവന്റെ കയ്യിലുള്ള ഇൽമിൽ നിന്ന് ഒന്നിനെക്കുറിച്ചും അങ്ങനെ ഇഹാത്തത്ത് അവർക്ക് സാധിക്കുകയില്ല. ഇല്ല ബിമാഷാ, അള്ളാഹു ഉദ്ദേശിച്ചതൊഴികെ. അള്ളാഹു പഠിപ്പിച്ചു തന്ന ഇൽമല്ലാതെ നമുക്ക് ആർക്കും ഒന്നുമില്ല. വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, അള്ളാഹു ഖുർആനിൽ പറഞ്ഞു സൂറത്തുൽ ഇസ്രായിൽ, യസ്അലൂനകാ അനിർ റൂഹ് ഖുലിർ റൂഹു മിൻ അംരി റബ്ബി വമാ ഊതീതും മിനൽ ഇൽമി ഇല്ലാ ഖലീല, നിങ്ങൾക്ക് ഇൽമിൽ നിന്ന് കുറച്ചല്ലാതെ കിട്ടിയിട്ടില്ല. ലോകത്ത് മുഴുവൻ മനുഷ്യരുടെ ഇൽമ വെച്ച് നോക്കിയാലും അള്ളാഹുവിന്റെ ഇൽമിൽ നിന്ന് വളരെ നിസാരമാണ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം അവിടുന്ന് യാത്ര ചെയ്ത് ഖദിറിനെ കണ്ടു. അലൈഹി സ്വലാത്തു വസ്സലാം രണ്ടുപേരും കൂടി കപ്പലിൽ കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞു, കപ്പലിൽ ഇങ്ങനെ ഇരിക്കവേ ഒരു പക്ഷി വന്ന് ആ കപ്പലിന്റെ അറ്റത്ത് നിന്ന് കടലിലേക്ക് അതിന്റെ കൊക്കുകൊണ്ടിങ്ങനെ കൊത്തി. അപ്പൊ ഖദിർ അലൈഹി സ്വലാത്തു വസ്സലാം മൂസാ നബിയോട് പറഞ്ഞു, എന്റെയും താങ്കളുടെയും ഇൽമ് അള്ളാഹുവിന്റെ ഇൽമിനെ തട്ടിച്ചു നോക്കിയാൽ ഇതാ ഈ പക്ഷി കടലിൽ നിന്ന് ഇങ്ങനെ കൊത്തിയെടുത്തതുപോലെയാണ് എന്ന് പറഞ്ഞു. അള്ളാഹു റബ്ബുൽ ആലമീൻ അവന്റെ ഇൽമ് അത്രയും വാസിആണ്, അവൻ ഉദ്ദേശിച്ചതല്ലാതെ കിട്ടുകയില്ല ഒരാൾക്കും. വഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം, വഫൗഖ കുല്ലി ദി ഇൽമിൻ അലീം. സൂറത്ത് യൂസുഫിൽ അള്ളാഹു പറഞ്ഞു, ഓരോ ഇൽമുള്ള ആൾക്കു മുകളിലും അതിനേക്കാളും ഇൽമുള്ള ഒരാളുണ്ട്. ഏത് ഇൽമുള്ള ആൾക്ക് മുകളിലും അതിനേക്കാളും ഇൽമുള്ള ഒരാളുണ്ടാകും. അവസാനം അതാരിൽ അവസാനിക്കും? അല്ലാഹു സുബ്ഹാനഹു വതആല. അവന്റെ മുകളിൽ ഇൽമുള്ള ഒരാളുമില്ല. അല്ലാഹു നമുക്ക് ഏവർക്കും നാഫിആയ ഉപകാരപ്രദമായ ഇൽമ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. വസിഅ കുർസിയുഹു സമാവാതി വൽ അർദ്, അവന്റെ കുർസി, അവന്റെ അർശിന് താഴെയാണ് അവന്റെ കുർസി, അത് ആകാശഭൂമികളെ ഉൾക്കൊള്ളാൻ വിശാലമായിരിക്കുന്നു. വലാ യഊദുഹു ഹിഫ്ളുഹുമ, അവന് പ്രയാസമാകുകയില്ല ഹിഫ്ളുഹുമ, അതിനെ രണ്ടിനെയും കാക്കുക എന്നത്. ആകാശഭൂമികളെ അള്ളാഹു നിയന്ത്രിക്കുന്നു, അതിനവൻ തകർന്നു പോകാതെ സംരക്ഷിക്കുന്നു എന്നത് അവന് പ്രയാസമല്ല. വഹുവൽ അലിയുൽ അലീം, അവനാകുന്നു അൽ അലി അൽ അലീം, ഏറ്റവും മുകളിലുള്ളവൻ അവനാകുന്നു. അൽ അലി എന്ന് പറഞ്ഞാൽ അതാണ്, എല്ലാ സിഫത്തുകൊണ്ടും അവൻ മുകളിലാണ്. അതുപോലെ അവന്റെ ദാത്തുകൊണ്ട് അവൻ എവിടെ എന്ന് ചോദിച്ചാൽ അങ്ങനെ ആ ചോദ്യത്തിന് ഉത്തരവും അവൻ ഏറ്റവും മുകളിലാണ് എന്നാണ്. അൽ അലീം, അവൻ ഏറ്റവും അലീമാണ്. വഹുവ അലീമും മിൻ കുല്ലി അലീമിൻ, ഏത് മഹാനുണ്ടോ, മഹത്വമുള്ളവരുണ്ടോ, അതിനേക്കാളും എല്ലാം 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 അളമത്ത് മഹത്വമുള്ളവൻ അള്ളാഹു റബ്ബുൽ ആലമീനാണ്. വലായ ഊദുഹു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇവിടെ തൊട്ട് ശേഷം കൊടുത്തിരിക്കുന്നു. അള്ളാഹുവിനൊരു പ്രയാസം ഉണ്ടാവുകയില്ല, അവന് ഭാരമാവുകയില്ല ആകാശഭൂമികളെ സംരക്ഷിക്കുക എന്നത്. വല്ലാഹു തആല ആലം വസല്ലല്ലാഹു വസല്ലമ ബാറക അലാ അബ്ദിഹി വറസൂലിഹ് നബിയനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക സുബ്ഹാനകല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക.